സുപ്രഭാതം. ഇന്ന് ജൂലൈ 15. ലോകത്തിലെ ഏറ്റവും ധനവാനായിരുന്ന ഒരാളിൻ്റെ ജന്മദിനമാണിന്ന്. അങ്ങേരുടെ അനുജൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ കൂട്ടത്തിൽ പറയാൻ കാരണം അത് കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് തോന്നി. ജ്യേഷ്ഠൻ രാജാവ്, അനിയൻ ധനകാര്യമന്ത്രി. അങ്ങനെ ഭരിച്ചപ്പോൾ അനിയൻ ജെഫ്രിക്കുണ്ടായ മീച്ചങ്ങൾ വിവരിക്കാം. 2000 സ്പോർട്സ് കാറുകൾ, അതിൻ്റെ കൂടെ തനിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത ആസ്റ്റൺ മാർട്ടിൻ. ലോകപ്രസിദ്ധ ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകൾ, മൊനേ, റിനോ, ഡെഗാസ് അവരെ പോലെയുള്ളവർ. 9 പ്ലെയിനുകൾ, ഒരു 747 ജംബോ ജെറ്റ്. ആലിബാബയും 40 കള്ളന്മാരും എന്നതുപോലെ ജെഫ്രിയുടെ ഹാരമിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുത്തിയ 40 സുന്ദരികൾ. എമർജൻസി സർവീസ് പോലെ എപ്പോഴും ഓൺ കോൾ ആയിട്ടുണ്ടായിരുന്നു. വളരെ ലാവിഷ് ആയിട്ടുള്ള ഒരുതരം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ എന്ന് വിവരിക്കാം. വർക്ക് വളരെ കുറവാണ്. 2-3 മാസം കൂടുമ്പോൾ ഏറിയാൽ 10-15 മിനിറ്റിൻ്റെ വേല. ജെഫ്രിയുടെ പണി ഫൂക്കുന്ന് കഴിയും. ന്യൂയോർക്കിൽ നിന്നും $20,000 വേണ്ടി പാർട്ടി നടത്താൻ ചെന്നെത്തിയ 19-കാരി ജില്ലിയൻ ലോറൻ ഹാരമിൽ ആദ്യം വിദ്വേഷത്തിലും പിന്നെ സിംഗപ്പൂരിൽ പോയി ഇഷ്ടം പോലെ ഹെർമിസ്, പ്രാദ, ഗൂച്ചി എന്നിങ്ങനെയുള്ള ഷോപ്പിംഗ് ആയപ്പോൾ അത്ര വിരോധമില്ലാതെ 18 മാസം താമസിച്ചിട്ട് എഴുതിയ സം ഗേൾസ് മൈ ലൈഫ് ഇൻ എ ഹാരം, അതിൽ എഴുതിയ കാര്യമാണ് മേളിൽ വിവരിച്ചത്. ഹാരത്തിൻ്റെ ഉള്ളിൽ കണ്ണിക്കടി, കുതികാല് വെട്ട്, പിറകിൽ നിന്ന് കുത്തല് എന്നിങ്ങനെ രാഷ്ട്രീയക്കാരെ കൂട്ട് സർക്കാരിൽ ഉന്നത സ്ഥാനം നേടാനുള്ള വേലകൾ, മസ്ക, അങ്ങനെയൊക്കെയായിരുന്നു ജീവിതം എന്നാണ് ഈ അമേരിക്കക്കാരത്തി ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ രാജ്യത്തെയും രാജവംശത്തെയും കുറിച്ചുള്ള വിവരണം ഇവരുടെ ഉത്ഭവം മുതൽ ഏറ്റവും പിന്നിൽ നിന്ന് ആരംഭിക്കാം. 14-ാം നൂറ്റാണ്ടിൻ്റെ നടുവിലാണ് മുഹമ്മദ് ഷാ എന്നു പേരുള്ള ബ്രൂണിയുടെ ആദ്യത്തെ സുൽത്താൻ ചെറിയ രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് കാലക്രമേണ ചുറ്റുപാടുള്ള കുറേ ദേശങ്ങൾ പിടിച്ചടക്കി വലിയ സാമ്രാജ്യമായി. പക്ഷേ ഇംഗ്ലണ്ട് സ്ഥലത്തെത്തിയപ്പോൾ അവന്മാരെ ഇവയിൽ കുറേ ഇടം പിടിച്ചെടുത്തു. അങ്ങനെയാണ് ധാരാളം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഓയിൽ ഫീൽഡ്സ് ഇംഗ്ലണ്ടിൻ്റെ കൈവശത്താകുന്നത്. 60-കളിൽ അയൽവക്കത്തെ ഇന്തോനേഷ്യയിലെ സുക്കാർണോ ചേട്ടനും ജനാധിപത്യത്തിനായി പയറ്റിക്കൊണ്ടിരുന്ന ബ്രൂണി പീപ്പിൾസ് പാർട്ടിയും കൂടി ചേർന്ന് വിപ്ലവം നടത്താൻ ശ്രമിച്ചു. അതായത് ബ്രൂണിയിൽ രാജാവായിരുന്ന ഒമാർ അലി സൈഫുദ്ദീൻ 3-ാമനെ മാറ്റാൻ. ബ്രൂണി ബ്രിട്ടീഷ് പ്രൊട്ടക്ടറേറ്റ് ആയിരുന്നതിനാൽ രാജാവ് SOS അയച്ചപ്പോൾ ബോംബെയിൽ ജനിച്ച ഡിഗ്ബി വിലോബിയുടെ നേതൃത്വത്തിൽ 2nd ഗൂർഖ റൈഫിൾസ് ഇൻഫൻട്രി ബ്രിഗേഡ് വേഗം സ്ഥലത്തെത്തി രാജ്യം രക്ഷപ്പെടുത്തി. ആ രാജാവിൻ്റെ മകനാണ് 500,000 ജനസംഖ്യയുള്ള കൊച്ചിയുടെ പകുതി എന്ന് സങ്കല്പിക്കാം ബ്രൂണി ഇന്ന് ഭരിക്കുന്നത്. സർ ഹസനാൽ ബൊൽക്കിയ ഇബനി ഒമാർ അലി സൽഫുദ്ദീൻ 3-ാമൻ. രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ഒരു തുലനം ചെയ്യാം. ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയൽവക്കക്കാരനുമായി ഡെയിലി പ്രൊഡക്ഷൻ ഇന്തോനേഷ്യ 600,000 ബാരല്, ബ്രൂണി 100,000 ബാരല്. ജനസംഖ്യ ഇന്തോനേഷ്യയിൽ 300 മില്യൺ, ബ്രൂണിയിൽ അര മില്യൺ. രാജ്യത്തിൻ്റെ സൈസ്, ഇൻഡോനേഷ്യയ്ക്ക് 750,000 സ്ക്വയർ മൈൽസ്, ബ്രൂണിക്ക് 5,000 സ്ക്വയർ മൈൽസ്. 80% യാഥാസ്ഥിതികരായ മുസ്ലിമുകൾ ജീവിക്കുന്ന രാജ്യം ആയത് കാരണമാവണം സർ ബുൽഖയ്യ രാജവിളംബരം ഇറക്കുന്നത്. നിലവിലിരിക്കുന്ന വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന നിയമത്തിൻ്റെ കൂട്ടത്തിൽ ഗേ ആൾക്കാരെയും ഇതിനാൽ ചേർത്തിരിക്കുന്നു. അതെ, ഗേ ആൾക്കാരെ കല്ലെറിഞ്ഞ് കൊല്ലും. എൽട്ടൻ ജോണും ജോർജ് ക്ലൂണിയും ക്ലൂണിയുടെ മുസ്ലിം ഭാര്യ അമാൽ ക്ലൂണിയും പോലെയുള്ളവർ വാളെടുത്ത് പയറ്റി. സുൽത്താന്റെ യൂറോപ്പിലും അമേരിക്കയിലുമുള്ള ലക്ഷറി ഹോട്ടലുകൾ ബോയ്ക്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്തു. ബ്രൂണിയുടെ എണ്ണ ഡ്രില്ല് ചെയ്യുന്ന ഷെൽ കമ്പനിയെ കൊണ്ട് കണ്ണുരുട്ടി വിരട്ടി. അപ്പോൾ രാജാവ് നിയമം പിൻവലിക്കുന്നതിന് പകരം ഒന്നുകൂടി സ്റ്റഡി ചെയ്യാനുണ്ട്, അതിനാൽ തൽക്കാലം അണ്ടർ ഹോൾഡ് ആക്കി. ബ്രൂണിയിലെ പൗരന്മാർക്ക് തെല്ലുപോലും പരാതിയില്ല. സ്കൂളും കോളേജും ഫ്രീയാണ്. ഇൻകം ടാക്സ് ഇല്ല. മരുന്നും ഹോസ്പിറ്റൽ ചികിത്സയും അതിനും ഒന്നും കൊടുക്കണ്ട. പിന്നെ രാജാവിന് ചില നേരം പെട്ടെന്ന് ഉദാര മനസ്സ്, ഈ ബ്ലഡ് പ്രഷർ പോലെ പൊങ്ങി വരും. അപ്പോൾ അങ്ങേരെ തൻ്റെ പ്രജകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ഡിപ്പോസിറ്റ് നടത്തും. ചുമ്മാ മിസ് അമേരിക്ക ആയിരുന്ന ഷാനൻ മാർക്കറ്റിക്കനെ രാജാവിൻ്റെ അനിയൻ ജെഫ്രി ബൊക്കയ്യ തൻ്റെ അമേരിക്കൻ പിമ്പ് മുഖേന ബ്യൂട്ടി പേജൻ്റ് നടത്താനാണ് എന്ന് കള്ളം പറഞ്ഞ് കുറേ തുക കൊടുത്ത് ബ്രൂണിയിൽ എത്തുകയും ഹാരമിൽ കുറച്ചു നാൾ പെട്ടുപോവുകയും ചെയ്തു. രക്ഷപ്പെട്ട് മടങ്ങി അമേരിക്കയിൽ എത്തിയപ്പോൾ രാജാവിനും സഹോദരനുമെതിരെ കേസ് കൊടുത്തു. വിചാരണയെല്ലാം കഴിഞ്ഞ് ജഡ്ജ് വിധിയായി. രാജാവിനും കുടുംബത്തിനും ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളതിനാൽ ഒരു ശിക്ഷയും നടപ്പാക്കാനാവില്ല. എന്തെങ്കിലും ചെയ്ത് കുമരകത്തിൻ്റെ രാജാവാകണം. എന്നിട്ട് വേണം എനിക്കും അനിയനും തിരുനക്കര ക്ഷേത്രത്തിലെ അമ്പലക്കാളയെ പോലെ സ്വച്ഛന്ദം ഓരോന്നും കാട്ടിക്കൂട്ടാൻ. പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഒരിക്കലും രാജാവാകാൻ പോകാത്ത കുമരകംകാരൻ.